അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളോ, യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്നമാകുന്നു എന്നും പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. എന്തൊരു പ്രയാസമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളിയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മഹാരാജാവല്ലോ, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മാലാഖി 2:2. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു, നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതേ, നിങ്ങൾ മനസ്സ് വെക്കായി കൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭർഷിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളുടെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ടു, എന്റെ നാമം നിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു, നീതികേടെ അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ ഭക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്? ഒരു ദൈവം തന്നെ അല്ലയോ നമ്മെ സൃഷ്ടിച്ചത്? നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? യഹൂദ ദ്രോഹം ചെയ്തു. ഇസ്രായേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്നും ഛേദിച്ചു കളയും. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനിയും വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപക്ഷിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, തന്റെ യൗവനത്തിലെ ഭാര്യയോടെ ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. മല്ലാഖി 3. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി വിശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെയും യെരുശലേമിന്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടി എന്ന് ചോദിക്കുന്നു. മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാഖി 4. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗാവശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഹോരോബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുകയും യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ബാറക്കുമോർ. മീഖാ പ്രവാചകന്റെ 4-ാം അധ്യായം. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവി, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുന്നില്ല. അവർ ഓരോരുത്തൻ താണ്ടാന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവായ അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താണ്ടാങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്ത് കൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീയോ ഏദർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും. പൂർവാധിപത്യം യെരുശലേം പുത്രിയുടെ രാജ്യത്തിൽ തന്നെ നിനക്ക് വരും. നീ ഇപ്പോൾ ഇത്ര ഉറക്ക നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്ക. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഉദ്ധരിക്കും. ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായിത്തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല. അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. കറ്റകളെ പോലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേക ജാതികളെ തകർത്തുകളയും. അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും. മീഖ 5:5. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക. അവൻ നമ്മുടെ നേരെ വാടകോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെവിടത്ത് അടിക്കുന്നു. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളും അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. എന്നാൽ അവൻ നിന്നെ യഹോവയുടെ ശക്തിയോടും നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അവർ നിർഭയം വസിക്കും. അവനെ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അവൻ സമാധാനമാകും. അശ്ശൂർ നമ്മുടെ ദേശത്തു വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മാനുഷ്യപ്രഭുക്കന്മാരെയും നിർത്തും. അവർ അശ്ശൂർ ദേശത്തെയും അതിന്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോദ് ദേശത്തെയും വാൾകൊണ്ട് പാഴാക്കും. അശ്ശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്നും വിടുവിക്കും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയെങ്കിൽ നിന്നുള്ള മഞ്ഞുപോലെയും മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെയുമാകും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും. അത് അകത്തു കടന്നാൽ ചവിട്ടിക്കടിച്ച് കീറിക്കളയും. വിടുവിപ്പാൻ ആരുമുണ്ടാകില്ല. നിന്റെ കൈ നിന്റെ വൈരികൾക്കു മീതെ ഉയർന്നിരിക്കും. നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ രഥങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളിലെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളെയൊക്കെയും ഇടിച്ചു കളയുകയും ചെയ്യും. ഞാൻ ക്ഷുദ്രപ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്നും ഛേദിച്ചു കളയും. ശകുനവാദികൾ നിനക്കിനിയും ഉണ്ടാകുകയുമില്ല. ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭ പ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നീ ഇനിയും നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയുമില്ല. ഞാൻ നിന്റെ അക്ഷേര പ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്നും പറിച്ചു കളയും. നിന്റെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്ത വണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. മീഖ 6:6. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്കാം. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ. യഹോവയ്ക്ക് തന്റെ ജനത്തോടെ ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതോന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയേൽ ദേശത്ത് നിന്നും പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവർത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും ശിത്തി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടുകൂടെ 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളെയും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആയിരം ആട്ട് കൊറ്റനിലും പതിനായിരം പതിനായിരം തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതിനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. വടിയെയും അതിനെ നിയമിക്കനെയും ശ്രദ്ധിപ്പീൻ. ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ കള്ളയളവുമുണ്ടോ? കള്ളത്തുലാസും കള്ളപ്പടികളിട്ട സഞ്ചിയുമുള്ളവനെ ഞാൻ നിർമ്മലനായി എണ്ണുമോ? അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാരാകുന്നു, അതിന്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു. അവരുടെ വായിൽ അവരുടെ നാവ് ചതിവുള്ളു തന്നെ. ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല, വിശപ്പ് അടങ്ങിയുമില്ല. നീ നീക്കിവെക്കുക, ഒന്നും സ്വരൂപിക്കയില്ലതാനും. നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിനെ ഏൽപ്പിച്ചു കൊടുക്കും. നീ വിതയ്ക്കും കൊയ്യുകയില്ല. നീ ഒലിവ് കായ് ചവിട്ടും, എണ്ണ പൂശുകയില്ല. മുന്തിരിപ്പഴം ചവിട്ടും, വീഞ്ഞു കുടിക്കയില്ലതാനും. ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസ വിഷയവും ആക്കേണ്ടതിനും നിങ്ങൾ എന്റെ ജനത്തിന്റെ നിന്നെ വഹിക്കേണ്ടതിനും ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗ്രഹത്തിന്റെ സകല പ്രവൃത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു. അവരുടെ ആലോചനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു. ബാരക്കുമോർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 21 അധ്യായം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബര്യാസ് കടക്കർ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസെന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥാനയിലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നെന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരിയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോടെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും തന്നെ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യർക്ക് പ്രത്യക്ഷനായി. ബാരക്കുമോർ. സങ്കീർത്തനം 119. യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ബാലൻ തന്റെ നടുപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്കിടയവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ ഒക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിൽ വന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിലാണ് നിൽക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ സ്പർശിക്കുന്നു. നിന്നെയും അപമാനവും എന്നോട് അകറ്റേണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്ക് സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തസ്റ്റ് പതിരാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ ആ സ്നേഹത്തെ വാഴ്ത്തിപ്പാടുവാനും അനുനിമിഷം ആ സ്വർഗീയ കരുതലിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ച് ആരാധിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ വരാൻ പോകുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവയൊക്കെ മായിച്ച് ദൈവകൃപയിൽ നമ്മെ തന്നെ സംരക്ഷിക്കുവാനൊക്കെ അവസരം ഒരുക്കി തന്ന ഈ ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ഭയഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഈ പ്രാർത്ഥനയുടെ ഭാഗമായി തീരുവാൻ അല്ല പരിശുദ്ധാത്മാവിന്റെ കൃപകളും ചൊരിയണമേ എന്ന് ദൈവസന്നിധിയിലെ താഴ്മയോട് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം ഇതിന് വളരെ ആത്മീയ നേതൃത്വം നൽകുന്ന പതിരാസന മത്രാപോലീസെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ആ വന്നിയ ആമൻ മാത്യു കോപ്പാച്ചൻ, വന്നിയ വി സി വർഗീസ് കോറച്ച് കോപ്പാച്ചൻ, ഐസക് വി പ്രകാശൻ, അതുപോലെ തന്നെ വന്നിയ സക്കറിയ റാംപാച്ചൻ, സമ്പാനച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും അനുഗ്രഹ വചനങ്ങൾ കൊണ്ട് നമ്മളെ ധന്യനാക്കാൻ പ്രത്യേകിച്ച് നിയോഗിക്കപ്പെട്ട ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ശ്രീപടി ബിജു ടി മാത്യുവച്ചനെ വളരെ ആദരവോട് ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയും സുപരിചിതമായ ഒരു ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും മതിയായവൻ എന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം.
ഇന്നയോളം നടത്തി, and there. വല്ലവൻ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്നു എല്ലാ സമൃദ്ധിയാൽ നൽകിയിടുന്ന എന്റെ യേശു എത്ര വല്ലവൻ എല്ലാ സമൃദ്ധിയായി
ചുങ്കക്കാർക്കും വേശ്യാസ്ത്രക്കും പാപരിഹാരം നൽകിയവനെ എന്റെ കുറ്റങ്ങൾക്ക് നീ പരിഹാരം നൽകണമേ. കള്ളന്മാരെയും പീഡിപ്പിക്കുന്നവരെയും മനസ്സ് തിരിപ്പിച്ചവനെ നിന്റെ സത്യത്തിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. മുട്ടുകയും തുറക്കുമെന്ന് അരുളി ചെയ്തവനെ നിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. സാധുക്കളുടെ നിലവിളിയെ മറക്കാത്തവനെ എന്റെ പാപാവസ്ഥയുടെ നിലവിളിയെ മറക്കരുത്. തന്നെ ആശ്രയിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യുന്നവന് നിന്റെ വലത്ത് തൃക്കയ്യാൽ എന്നെ സഹായിക്കണമേ. ദുഃഖിതന്മാരുടെ അപേക്ഷയെ നിന്ദിക്കാത്തവനെ അശിഷ്ണായന്റെ അപേക്ഷയെ നിന്ദിക്കരുത്. വ്യസനിപ്പിക്കുന്നവരുടെ ഹൃദയത്തെ നിരാകരിക്കാത്തവനെ നിന്റെ സന്ധിയിൽ നിന്നും നീ എന്നത്തിനെ നിരാകരിച്ചേ തള്ളിക്കളയരുത്. തന്റെ സൃഷ്ടിയെ കൈവിടാതിരിക്കുന്നവനെ നീ എന്നെ കൈവിട്ട് കളയരുത്. മനോവേദനയിലിരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവനെ എന്റെ ആത്മാവിനെ നിന്റെ രക്ഷയിലേക്ക് അടുപ്പിക്കണമേ. നശിച്ചു പോയവരെ നിരാശപ്പെടുത്താത്തവരെ എന്റെ ജീവനെ കുറിച്ച് നീ എനിക്ക് നിരാശ വരുത്തരുത്. എന്റെ ശത്രുക്കൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ അടുക്കിലേക്ക് എന്നെ അടുപ്പിക്കണമേ. നിന്റെ തൊഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ചുങ്കക്കാരനെ പോലെ എന്നെ സ്വീകരിക്കണമേ. അക്കളനെ എന്ന പ്രകാരം എനിക്ക് പാപപരിഹാരം നൽകണമേ. അവിശ്വാസിയെ പോലെ എന്നെ കഴുകണമേ. നിന്റെ അറിവും പ്രകാശത്താൽ എന്റെ അന്ധകാരാവസ്ഥയെ പ്രകാശിപ്പിക്കണമേ. അറിവോടും അറിവുകൂടാതെ ഞാൻ നിന്റെ മുൻഭാഗത്ത് എത്തിയത് പോയിട്ടുള്ള സകല കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും മോചനം നൽകണമേ. എന്റെ കർത്താവെ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിപ്പാനും നീ എന്റെ കുറ്റങ്ങളെ ക്ഷമിപ്പാനും എനിക്ക് കൃപ നൽകണമേ. അത് നീ കൈക്കൊണ്ടിട്ടുള്ള അനുതാപികളും നീതിപകരിച്ചിട്ടുള്ള പാപികളുമായ എല്ലാവരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഓശോബകുല സുബാനോൽമീൻ ആമീൻ ബാറക്കുമോർ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം അധികരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്ദ്യ തിരുമേനി, വന്ദ്യ കോർപ്സ്കോപ്പ് അച്ഛന്മാരെ, വന്ദ്യ റമ്പാച്ചൻ, വന്ദ്യ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ച വീണ്ടും ക്രിസ്തുവാകുന്ന സത്യത്തിന്റെ ക്രൂശിന്റെ തണലിൽ സംഗമിക്കുവാൻ ദൈവം നമുക്ക് തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് വീണ്ടും ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം എവിടെയായിരുന്നെങ്കിലും ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ കാണുവാൻ തക്കവണ്ണം, നമ്മുടെ ആരാധന സ്വീകരിക്കത്തക്കവണ്ണം ദൈവം നമ്മളോട് കരുണ ചൊരിയട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോ നിമിഷവും തമ്പുരാൻ തന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മളെ താങ്ങുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ താങ്ങും തളോടലും എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് ജീവിക്കുവാൻ ഇടയാവട്ടെ. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ അനുസ്മരണം ഈ ദിനങ്ങളിലൊക്കെ ആഘോഷപൂർവ്വമായി നമ്മൾ ആരാധിക്കുമ്പോൾ ആ പുനരുത്ഥാനത്തിന്റെ നല്ല സാധ്യത ഓരോ നിമിഷവും നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വരുവാനും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അവിടെയെങ്കിലും തളർന്നു പോകാതെ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഒക്കെ ജീവിക്കുവാൻ ഒരു ആത്മീക ഊർജമായി നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏപ്രിൽ 23 ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ്. മലകരസഭയിൽ മാത്രമല്ല ക്രൈസ്തവ സഭ മുഴുവൻ വളരെ പ്രാധാന്യത്തോട് ആരാധിക്കുന്ന ആഘോഷിക്കുന്ന ഒരു വലിയ വിശുദ്ധന്റെ ഓർമ്മയാണ് പരിശുദ്ധ ഗീവർഗീസ് സഹത. മലങ്കര ക്രൈസ്തവ സഭയ്ക്കൊരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പരിശുദ്ധനാണ് ഗീവർഗീസ് സഹത. ഒരുപക്ഷെ അനേക ആളുകള് ചില രാജ്യങ്ങൾ പോലും അവരുടെ രാജ്യത്തിന്റെ സംരക്ഷകനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിത്വമാണ് ഗീവർഗീസ് സഹത. അത്ഭുതം തോന്നാറുണ്ട്, ഒരു സാധാരണ രാജാവിന്റെ കൊട്ടാരത്തില് ഒരു ഭടനായി അല്ലെങ്കിൽ ഒരു സേനാധിപനായി ഒക്കെ നിന്ന ഒരു മനുഷ്യൻ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പിന്നിട്ടും ജനകോടികളിൽ ഒരു വിശുദ്ധന്റെ തേജോഗോളമായി നിരന്തരം പ്രശോഭിപ്പാനിടയായതിന്റെ പിന്നിൽ ദൈവത്തിന്റെ സ്പർശനം വളരെ അത്ഭുതകരമായി കാണപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഗീവർഗീസ് സഹത. പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സാധാരണ വിശുദ്ധന്മാരെ ആദരിക്കുന്ന സഭകളൊക്കെ ഓർത്തഡോക്സ് കത്തോലിക്ക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൈതൃകമുള്ള പുരാതന സഭകളൊക്കെ തന്നെയാണ്. സാധാരണ പ്രൊട്ടസ്റ്റന്റ് സഭകളൊന്നും അങ്ങനെ വിശുദ്ധന്മാർക്ക് അധികം പ്രസക്തി നൽകാറില്ല. അങ്ങനെ ആയിരുന്നാലും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ പോലും ഒരു വിശുദ്ധനായി അവർ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഗീവർഗീസ് സഹത. എനിക്ക് തോന്നുന്നില്ല അത്ര സ്വീകരണം ലഭിച്ചിട്ടുള്ള, ഒരുപക്ഷെ മാതാവൊക്കെ ഗീവർഗീസിനേക്കാൾ ഉയർന്ന ആളാണെങ്കിലും എല്ലാ ഒരുമാരിപ്പെട്ട മതങ്ങളിലൊക്കെ ഇതുപോലെ സ്വീകാരം ലഭിച്ചിട്ടുള്ള ഒരു മറ്റൊരു വിശുദ്ധനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരിശുദ്ധനാണ് ഗീവർഗീസ് സഹത. നേരത്തെ പറഞ്ഞതുപോലെ പട്ടാളക്കാരനായി നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന് ദൈവത്തെ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞു. പിന്നെ സമൂലമായ ഒരു മാറ്റമായിരുന്നു. തന്റെ രാജാവ് മാറിയപ്പോഴ് തന്റെ ദൗത്യം മാറി ഒരു കേവലം പട്ടണത്തെ മാത്രം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ക്രൈസ്തവ ജനതയ്ക്ക് മുഴുവൻ മാർഗദർശിയായി. അതുവരെ ചെറിയൊരു പട്ടണത്തിൽ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രം ശത്രുക്കളായ ഒരു വ്യക്തി ഒരു സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കത്തക്കവണ്ണം പിശാചിനെ ശത്രുവായി പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ശത്രു മനുഷ്യൻ എന്നുള്ള രൂപകൽപ്പനയിൽ നിന്ന് മാറി പിശാചും പിശാചിന്റെ പ്രവർത്തകരുമായി. ഇങ്ങനെ ഒരുപാട് വ്യത്യാസമാണ് എന്ന് ഗീവർഗീസ് ക്രിസ്തുവിനെ അറിഞ്ഞുവോ അതിനുശേഷം മാറ്റപ്പെട്ടത് എന്നും ഒരു സഭയ്ക്ക് മുഴുവൻ ഓർത്തഡോക്സ് സഭയ്ക്കാണെങ്കിലും മലങ്കര സഭയ്ക്കാണെങ്കിലും എല്ലാ സഭകൾക്കും ഒരു വിശ്വാസത്തിന്റെ തേജോഗോളമായി പ്രശോഭിക്കുവാനായിട്ട് കാരണം തന്റെ ജീവനും ജീവിതവും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തക്കവണ്ണം ആ പരിശുദ്ധ പിതാവ് കാണിച്ച ഒരു സത്യമാണ്. അതുകൊണ്ടാണ് 92-ാം സങ്കീർത്തനം നമ്മൾ എന്നും വായിക്കുന്ന പാടുന്നൊരു ഗീതമുണ്ട്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനൂരിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. എത്ര ആദരവോടുകൂടിയാണ് ഈ വിശുദ്ധന്മാർക്ക് നീതിമാന്മാർക്ക് കൊടുക്കുന്ന ഒരു വിശേഷണം. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴച്ചു വളരുന്ന, ഇന്ന് ഒരുപാട് ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴച്ചു വളരുന്ന ഒരു അനേകർക്ക് ഫലം നൽകുന്ന ഒരു വൃക്ഷമായിട്ട് ഗീവർഗീസ് സഹത വളരുന്നതിന്റെ പിന്നിൽ ഗീവർഗീസ് സഹതയായി മാറ്റപ്പെട്ടപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു സമഗ്രമായ വ്യതിയാനമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരെ പരിശുദ്ധ സഭയ്ക്ക് നൽകിയ ദൈവത്തെ നമുക്ക് എന്നും സ്തുതിക്കുകയും ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യാം. ആ പരിശുദ്ധ ഗീവർഗീസോടൊപ്പം ആ പിതാവിൻ ജീവിതത്തിൽ കാണിച്ചു തന്ന ആത്മീയമായ മാർഗങ്ങളെ അനുധാനം ചെയ്യുവാനും നമുക്കൊക്കെ ഇടയാകണം. ആ പരിശുദ്ധ പിതാവ് ദൈവസ്ഥാനത്തിൽ പ്രശോഭിച്ചതുപോലെ നമ്മായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ശോഭിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതോടൊപ്പം ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രലോഭനത്തിന്റെ രൂപത്തിലും ദൈവത്തോടുള്ള സംശയ അത്തരം രീതിയിലുള്ള തെറ്റായ സംശയത്തിന്റെ വളർച്ചയുടെ രൂപത്തിലൊക്കെ വരുന്ന അനുനിമിഷം നമ്മളെ ധ്വംസിക്കുന്ന കേസരികളെ തന്റെ കയ്യിലിരിക്കുന്ന പ്രാർത്ഥനയാകുന്ന ആയുധം മൂലം നിഗ്രഹിച്ച് നമ്മൾ ആ ദൈവകൃപയിൽ സംരക്ഷിക്കപ്പെടുവാൻ ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ എന്നും ധന്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വളരെ ശ്രേഷ്ഠ വൈദികനായിരിക്കുന്ന ബിജു ടി മാത്യു വെച്ചാണ്. പ്രത്യേകമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം, ഞങ്ങള് ഒരേ കാലഘട്ടത്തിൽ വൈദിക സെമിനാറിൽ പഠനം പൂർത്തിയാക്കിയ വൈദികനാണ്. ഭദ്രാസനത്തിലെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ചുമതലയാണ് അച്ഛന്. അങ്ങനെ വചനഘോഷണത്തിൽ വളരെ വളരെ സാമർഥ്യത്തോടുകൂടി ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷകരമായ കാര്യമാണ്. അച്ഛന് ഭദ്രാസനത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഭദ്രാസനത്തിന്റെ അതിരുവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് വളർന്ന് മന്ദിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അച്ഛന്റെ കൊച്ചമ്മ. മുരളൻ കൊച്ചമ്മ എന്ന പേര് അറിയാത്ത ആളുകൾ മലങ്കര സഭയെ മാത്രമൊന്നുമല്ല അന്യ സഭകളിലും അറിയാം. അച്ഛന്റെ സഹധർമ്മിണിയാണ് രണ്ടുപേരും ഈ ഭദ്രാസനത്തിലേക്ക് ഈ ദിനങ്ങളിൽ കടന്നു വന്നത്. ഈ ഭദ്രാസനത്തിന്റെ അനുഗ്രഹമാണ്. അച്ഛനും കൊച്ചമ്മയും സാധാരണ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഒന്നിൽ അച്ഛൻ പ്രസംഗിക്കും അല്ല കൊച്ചമ്മ കൊച്ചമ്മമാർ പ്രസംഗിക്കുന്നത് വളരെ വിരളമാണ്. പക്ഷെ ഇത് രണ്ടുപേരും ഒരേപോലെ ദൈവ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്ക് ഉള്ള വരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അധികം ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു നിയോഗം ദൈവം രണ്ടുപേർക്കും നൽകി. അച്ഛനെയും കൊച്ചമ്മയും എനിക്ക് തോന്നുന്നു അച്ഛനാണ് പ്രസംഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനായാലും കൊച്ചമ്മയായാലും ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളു കേൾക്കാനായിട്ട്. രണ്ടുപേരും ഒരേപോലെ നല്ല രീതിയിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്. വളരെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കൊച്ചമ്മ പ്രസംഗിച്ചില്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച ആയിരിക്കും കൊച്ചമ്മ പ്രസംഗിക്കുന്നത്. ഇന്ന് അച്ഛൻ കൊച്ചമ്മയെ പ്രസംഗിക്കുന്നു, അടുത്ത ആഴ്ച ബുധനാഴ്ച അച്ഛൻ പ്രസംഗിക്കും. ഇങ്ങനെ അച്ഛന്റെ പേരാണ് ഇട്ടേക്കുന്നതെങ്കിലും രണ്ടുപേരെയും വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ അനുതാപത്തിന്റെ ഏതാനും കീർത്തന പരിപാടികൾ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവഗാനത്തിന് പ്രസംഗിക്കുന്നതായിരിക്കും. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിഞ്ഞിടണം എന്നുള്ള ഗീതത്തിന്റെ ഉന്നത സിംഹാസനമെല്ലാം എന്ന് തുടങ്ങുന്ന ആ ഡാൻസ് ദൈവ സമർപ്പിക്കാം.
ഉന്നത സിംഹാസനമെല്ലാം അധികാര
കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധിയുടെ ആത്മാവ് ഞങ്ങളിൽ വന്ന് നിറയുവാൻ ഒരുക്കപ്പെട്ട ആത്മീയ സാഹചര്യത്തിനായിട്ട് നന്ദിയോടെ നാഥ സ്തോത്രം. ഈ കൂട്ടായ്മയാൽ നിങ്ങളെ വിശുദ്ധീകരിക്കണം, ഈ കൂട്ടായ്മയാൽ നിങ്ങളെ നവീകരിക്കണം, ഈ കൂട്ടായ്മയാൽ നിങ്ങളെ പുതുതാക്കണമേ. വചനത്തിന് മുമ്പിൽ പിമ്പിൽ അതീവമായ രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ, അത് ജീവിതത്തോട് ഒന്ന് സംയോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് സംഗതി വരുത്തേണം. ആയത് തൃത്വ തിരുനാമ മൗത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവ തിരുനാമം മൗത്വപ്പെടട്ടെ. അഭിവിദ്യ ഈവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, വന്ദരായ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ ഓൺലൈൻ പ്രാർത്ഥന കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രഥമമായി പ്രാർത്ഥിക്കുക. നമ്മൾ പരസ്പരം കാണാതെ വചന കേൾവിയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിതരാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തൽപരരായി ഒരു മണിക്കൂർ സമയം ദൈവസന്നിധിയിൽ നമ്മൾ ചെലവിടുകയാണ്. ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ദൈവത്തിന്റെ വിശുദ്ധിയോട് ചേരുന്നതാണ്, ദൈവത്തിന്റെ ഉണ്മയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് പൗരസ്യ സഭയിലെ എല്ലാ പിതാക്കന്മാരും അതിന്റെ ആഴമായ തലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട്, ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനായ രാജേഷ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളില് വിശുദ്ധനായ ഗീവറീസദായുടെ ശ്രദ്ധേയമായ അതീവമായ പെരുന്നാളുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയായി. ജീവിതത്തിൽ രക്തസാക്ഷിയായില്ലെങ്കിലും ക്രിസ്തുവിന് സാക്ഷികളായിട്ട് നിലനിൽക്കുവാൻ ഈ ദിവസങ്ങളിലെ സമർപ്പിത ജീവിത മനോഭാവത്തിലൂടെ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു വലിയ ഒരു അപ്പോസ്തോലിക് സക്സഷനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ നിയോഗം അപ്പോസ്തോലിക് കമ്മീഷൻ തന്നെയാണ്. യേശുക്രിസ്തുവിനാൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ഏവങ്കേലും ഭാഗം വായിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ വായിച്ചത് പ്രത്യക്ഷതയുടെ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. ദ പീരിയഡ് ഓഫ് അപ്പിയറൻസസ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എവിടെ, എങ്ങനെ, എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു, അതിൽ അടങ്ങിയിരിക്കുന്ന സത്യം എന്താണ്, സാരാംശം എന്താണ്, അതിലൂടെ സഭയ്ക്കായിട്ട് വന്നിരുന്നത് ഒരു അപ്പോസ്തോലിക് കമ്മീഷനാണ്. അതുപോലെ പറയുന്നത് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, തന്നോടുകൂടി ഇരിക്കേണ്ടത്, ടു ബി ഇൻ ദ ഫെലോഷിപ്പ് വിത്ത് ദ മാസ്റ്റർ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയോട് ചേർന്നിരിക്കാനായിട്ടുള്ള വലിയ നിയോഗം. വീണ്ടും പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വലിയ നിയോഗം. വി ആർ കോൾഡ് ടു പ്രൊക്ലൈം ഗുഡ് ന്യൂസ്. സ്വർഗാരൂഢത്തോടുകൂടി ഈ നിയോഗം പൂർണ്ണമായിട്ട് സഭയിലൂടെ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. കാരണം ക്രൈസ്റ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഇൻകാർണേഷൻ, മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ് സഭ എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ വലിയ രക്ഷാകരമായ പദ്ധതി തീർച്ചയായിട്ടും നമ്മള് സഭയിലൂടെ തുടരുമ്പോൾ വലിയൊരു നിയോഗം എന്നിലുണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് പരക്കെ വേദചിന്തകന്മാർ ഉയർത്തുന്ന ഒരു ചോദ്യം, ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്, കാലത്തിൽ ദൈവത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? വാട്ട് ഹാപ്പൻ ടു ഗോഡ് ഇൻ ടൈം? കാലത്തിൽ ദൈവത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? കാരണം ദൈവം ഹബക്കൂക്ക് ഒന്നിന്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് പോലെ, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസം നിമിത്തം ഞാൻ എന്തുമാത്രം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിലാപത്തിന്റെ ചില ഭാവങ്ങളാണ്, അതിന്റെ സൂചനകളാണ് ഞാൻ വായിച്ചെങ്കിൽ തന്നെയും നമ്മള് കാണാതെ ഇങ്ങനെ സംസാരം മാത്രം കേട്ടുകൊണ്ട്, ഇത് കമ്മ്യൂണിക്കേഷൻ, ഇതിന്റെ ആ വചനത്തിന്റെ അർത്ഥതലങ്ങൾ ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഒരുപക്ഷെ ഇങ്ങനെയും വേദപുസ്തകത്തിലെ ചില മനുഷ്യരെ കാണാനായിട്ട് സാധിക്കും. ഈ നിയോഗം പോലും ഏറ്റെടുത്ത ചില മനുഷ്യര്, അത് എന്താണ്? ഗുഡ് ന്യൂസ് ലോകത്തിന് കൊടുക്കുവാൻ. സ്വർഗാരോഹണത്തിന് ശേഷം വലിയ നിയോഗമായിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാനായിട്ടുള്ള ജീവിതമാർഗത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ആ പരിചിതമായ ഒരു കഥാപാത്രത്തെ വളരെ ചുരുങ്ങിയമായ സമയത്തിനുള്ളിൽ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കട്ടെ. മറ്റാരുമല്ല, ഒരു ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ചാപ്റ്റർ 10:46-52, ആർക്കും ഈ ബർത്തിമായെ എന്താണ് ഇനിയും ഒന്നുകൂടെ പരിചയപ്പെടുത്തേണ്ടതായിട്ട് അതിന്റെ ആവശ്യകതയില്ല. എല്ലാവർക്കും അറിയാവുന്ന വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബർത്തിമായും ഇപ്പോഴും ഒരുപക്ഷെ കാഴ്ചയില്ലാത്തവനായി ഈ ഒരുപക്ഷെ ഈ കൂട്ടായ്മയുടെ മറ്റൊരു മുഖമാണ്. നമ്മൾ കാഴ്ചയുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കാഴ്ചപ്പാടുകള്, വാട്ട് ഈസ് അവർ ഇൻസൈറ്റ്, വാട്ട് ഈസ് അവർ വിഷൻ, വാട്ട് ഈസ് അവർ മിഷൻ. അപ്പം ഈ ബർത്തിമായെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയില്ല, പക്ഷെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? അത് നമ്മളിലുള്ള പുനരുത്ഥാനത്തിന് ശേഷമുള്ള നിയോഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കാലത്തിൽ ദൈവത്തിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് ചേർത്ത് വെക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പെട്ടെന്ന് കമ്പി വാചകങ്ങളിൽ മാത്രം അങ്ങ് പറയുകയാണ്, ബർത്തിമായിൽ കാണുന്ന ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ബർത്തിമായിൽ കാണുന്ന ചില നല്ല സ്വഭാവ മഹിമകൾ. ഒന്നാമതായിട്ട് ബർത്തിമായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രാൻസ്ഫോം പ്രോബ്ലം ഇൻ ടു പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, ഈ ശിഷ്യന്മാര് ബർത്തിമായെ നിലവിളിക്കുമ്പോൾ വിലക്കുന്നുണ്ട്, നിനക്ക് എന്തിവിടെ കാര്യം, കൂട്ടായ്മയുണ്ട്, ഞങ്ങളുടെ ഒരു ആവശ്യകരമായ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു യാത്രയുണ്ട്, നീ അതിനകത്ത് എന്തിനാണ് പങ്കുചേരുന്നത്? പക്ഷെങ്കിൽ അദ്ദേഹം മറ്റൊന്നും ആഗ്രഹിക്കാതെ ട്രാൻസ്ഫോം പ്രോബ്ലം ഇൻ ടു പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ ദൈവം ഇവിടെ ചോദിക്കത്തക്ക രീതിയിൽ എനിക്ക് ഒരുപാട് പ്രോബ്ലം, എന്നാൽ അതൊന്നും മറ്റുള്ളവര് എന്ത് ചെയ്യുന്നു, എന്ത് എങ്ങനെ എന്നോട് ഇടപെടുന്നു എന്നൊന്നും വിലയിരുത്താതെ അദ്ദേഹം അത്യുച്ഛത്തിൽ ശിഷ്യന്മാര് വിലക്കിയപ്പോൾ അത്യുച്ഛത്തിൽ നിലവിളിക്കുക. ടി ജെ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഇവിടെ കേരളത്തിലെ ഇടുക്കി മേഖലകളിൽ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷ ചെയ്തു, സേവനം ചെയ്തു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അരയ്ക്ക് താപ്പോട്ട് നിലച്ചുപോയി, സ്തംഭിച്ചുപോയി. വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇതേപോലെ തന്നെ തന്റെ മുമ്പിൽ താൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രോഗ്രാംസ് ആയിട്ട് മാറ്റി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ്? നല്ല വരികള് ക്രിസ്തീയ ഗാനങ്ങളിൽ ചമപ്പാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ എഴുതപ്പെട്ട ഒരു പാട്ടാണ് യേശുവിൻ അടിസ്ഥാനം, ആശ്രയം അവനില്ലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. അങ്ങനെ ടി ജെ ആൻഡ്രൂ സച്ചിന്റെ നല്ല വരികളാണ്. പക്ഷെ അദ്ദേഹം എന്താണ്, വായ തുറന്ന് സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ നടക്കാനായിട്ട് നിവൃത്തിയില്ല. വീൽചെയറിൽ എഴുതുകൊണ്ട് എഴുതപ്പെട്ട് പരിശുദ്ധാത്മാവിൽ കൃപയില് ജീവനുള്ള ശബ്ദമായിട്ട് എഴുതി തന്നതുകൊണ്ടാണ് നമുക്കിന്നും അതിന് പാടുമ്പോൾ നമുക്കൊരു ജീവനും യേശുക്രിസ്തുവിലുള്ള അടിസ്ഥാനവും നമുക്ക് വീണ്ടും കൊണ്ടുവരുവാനായിട്ട് പ്രിയമുള്ളവരെ സാധിക്കും. രണ്ടാമത് ഈ ബർത്തിമായിൽ കാണുന്ന രണ്ടാമത്തെ ഒരു നല്ല സ്വഭാവ മഹിമ, ട്രാൻസ്ഫോം അവർ അല്ലെങ്കിൽ ഓർ ഹിസ് കൺസേൺസ് ഇൻ ടു പ്രേയേഴ്സ്. തന്റെ പരിമിതികളെ, തന്റെ പരിഭവങ്ങളെ, തന്റെ ബലഹീനതകളെ അദ്ദേഹം പ്രാർത്ഥനകളാക്കി മാറ്റി. മറ്റ് ഭിക്ഷക്കാരെല്ലാം അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ്, പരിമിതികളുണ്ട്, ബലഹീനതകളുണ്ട്, അതെല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റുകയാണ്. അതുകൊണ്ടല്ലേ പൗരസ്യ സഭാ കീർത്തനത്തിൽ നമ്മൾ പാടുന്നുണ്ട്, ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപകലടിയങ്ങൾ ആശ്രയം അങ്ങല്ലോ. പ്രിയമുള്ളവരെ, പിതാക്കന്മാര് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ബലഹീനതകളെ നീക്കി തുണ ചെയ്യുക നാഥ, രാപകലടിയങ്ങൾ ആശ്രയം അങ്ങല്ലോ. ഇവിടെയും ബർത്തിമായി തന്റെ ഉള്ളിലുള്ള പരിഭവങ്ങളെ, പോരായ്മകളെല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റുകയാണ്. ഒരുപക്ഷെ ഇതൊരു ആത്മീയ അനുഭവം തന്നെയാണ്, ഒരു സ്പിരിച്വൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും ക്രൈസ്റ്റ് എഫക്റ്റ് ഉള്ളിടത്ത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. വന്നു ചേരുന്ന ക്രിസ്തു കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അടുത്തുള്ളൂ, പക്ഷെ അടുത്തിരിക്കുമ്പോൾ ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു ക്രൈസ്റ്റ് എഫക്റ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ ക്രൈസ്റ്റ് എഫക്റ്റ് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ നിയോഗമായിട്ട്, പ്രാർത്ഥനയായിട്ട് ഒക്കെ ഏറ്റെടുക്കും. നമ്മൾ ഈ നാളുകളിൽ 50 ദിവസം നോമ്പെടുത്ത് ക്രൂശ് മരണത്തോട് താതാത്മ്യപ്പെട്ട് ഉത്ഥാനത്തിന്റെ വലിയ അനുഭവസ്ഥരായി, സാക്ഷികളായി മുന്നോട്ട് ജീവിക്കുമ്പോൾ വാട്ട് ഈസ് അവർ ക്രൈസ്റ്റ് എഫക്ട് അല്ലെങ്കിൽ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ക്രൈസ്റ്റ് എഫക്റ്റ് ആണ് എന്താണ് നമുക്ക് ഗോസ്പല് പ്രൊക്ലെയിം ചെയ്യാനായിട്ടുള്ള അവകാശമായിട്ട് സഭയിലൂടെ ലഭിക്കുന്നതും അത് മാത്രമാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പൂർത്തീകരിക്കുകയാണ്. പോരായ്മകളേറെ ഉണ്ടെങ്കിലും മുന്നോട്ട് ഈ ബർത്തിമായി അതിനൊക്കെ ഒരു സൊല്യൂഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി. പറയുന്നത് ഇങ്ങനെയാണ്, ഫൈൻഡിങ് ഔട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻ ടെംപ്റ്റേഷൻസ്. നമുക്കറിയാം, നമുക്കെല്ലാം എപ്പോഴും ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ഐ ക്യാൻ ഡു എവറിഥിങ് ഇൻ എവറി ടൈം, എന്നാൽ ബട്ട് ഐ ക്യാൻ ഡു സംതിങ്, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ഈ ബർത്തിമായി നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, യേശു വരുന്നത് കേട്ടു, യേശുവിനെ ഒരുപക്ഷെ കാണാൻ തക്കവണ്ണം ഇടയായി. എന്തെല്ലാം വഴിയിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്തത്? യേശു വരുന്നത് കേട്ടു, അപ്പോൾ പ്രാർത്ഥിച്ചു, വീണ്ടും നിലവിളിച്ചു. മാത്രമല്ല, അവസാനമാണ് തന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നത്. അതിലൂടെ വലിയൊരു കാഴ്ചപ്പാടുണ്ടായി, യേശുവിൽ പുതിയ ഒരു സൃഷ്ടിയായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ ബർത്തിമായുടെ വിശ്വാസത്തെ കുറിച്ച് ചിന്തകന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, ഫെയ്ത്ത് ദാറ്റ് ഹെൽപ്സ് ടു സീ ദ പോസിബിലിറ്റി ഓഫ് ഗോഡ്. വിശ്വാസം എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ കാണാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ് എന്റെ വിശ്വാസം. മുന്നോട്ടുള്ള ജീവിത നടപടികളിൽ പ്രിയമുള്ളവരേറെ പ്രാരാബ്ധങ്ങൾ ഉണ്ടാകാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, വാട്ട് ഹാപ്പൻ ടു ഗോഡ് ഇൻ ടൈം, ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചു, ദൈവം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്, ദൈവം എന്തുകൊണ്ടാണ് എനിക്കൊരു ആത്മീയ അനുഭവം തരാത്തത്, ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉൾക്കാഴ്ചകളെ തരാത്തത്, ദൈവം എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രോബ്ലംസ് തരുന്നത്, ഇതിനെല്ലാം ഉത്തരം ഒരുപക്ഷെ ഈ കാഴ്ചയില്ലാത്തവന്റെ കാഴ്ചപ്പാടുകളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രയാസങ്ങളെ പദ്ധതികളാക്കി മാറ്റിയ ട്രാൻസ്ഫോം പ്രോബ്ലംസ് ഇൻ ടു പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോം അവർ കൺസേൺസ് ഇൻ ടു പ്രേയർ, പരിമിതികളെ പരിഭവങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റിയവൻ. മൂന്നാമതായിട്ട് ഫൈൻഡിങ് ഔട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടെംപ്റ്റേഷൻസ്, ഫെയ്ത്ത് ദാറ്റ് ഹെൽപ്സ് ടു സീ ദ പോസിബിലിറ്റീസ് ഓഫ് ഗോഡ്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ വലിയൊരു നിയോഗം നമ്മളിലേക്ക് പ്രിയമുള്ളവരെ വന്നിറന്നിരിക്കുകയാണ്. സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവെ, ഞാൻ കുറച്ചുകൂടി ആത്മീയമായി വളരെ വളർന്നു നിൽക്കണ്ടായോ, ഞാൻ എവിടെയാണ് എനിക്ക് കുറവ്, അതെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിലുള്ള എന്റെ നിയോഗം പൂർണ്ണമായിട്ട് സഭയിലൂടെ ചെയ്തു തീർക്കുവാൻ ദൈവമേ, പരിശുദ്ധന്മാരെ പോലെ, ശുദ്ധിമതികളെ പോലെ, സഹതയന്മാരെ പോലെ, പിതാക്കന്മാരെ പോലെ എനിക്ക് സാധ്യമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതല്ല പ്രാർത്ഥന, പിന്നെയോ കാഴ്ചപ്പാടുകളെ ഉണർത്തുന്നതാണ്. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി വന്നിയ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, അനുഗ്രഹീതമായ ഒരു സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കേൾപ്പിക്കുവാൻ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചതായ പ്രിയപ്പെട്ട ബിജുവച്ചനോടുള്ള സ്നേഹം ആമുഖവാക്കിൽ തന്നെ അറിയിക്കട്ടെ. വളരെ ഹൃദ്യമായും ശാന്തമായും ഒരു വിഷയത്തെ അച്ഛൻ നമ്മുടെ മുമ്പിൽ നന്നായി അവതരിപ്പിച്ചു. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങൾ ഉള്ളതിൽ 10 അധ്യായത്തിലെ ഒരു വേദഭാഗം, സുപരിചിതനായ ഒരു കുരുടൻ, അദ്ദേഹത്തിന്റെ സ്ഥലത്തെ കുറിച്ചും അല്ലെങ്കിൽ എവിടെയാണ് ഈ സംഭവം നടന്നതെന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് വേദഭാഗം ആരംഭിക്കുന്നത്. എരിഹോവിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ആ രണ്ട് വാചകത്തിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. ഇതെല്ലാം അച്ഛൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. കാഴ്ച നഷ്ടപ്പെട്ട, ബാഹ്യമായ കാഴ്ചകൾ നഷ്ടപ്പെട്ടുവെങ്കിലും ആന്തരികമായ ഉൾക്കാഴ്ചയിൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുൻപന്തിയിൽ നിന്നൊരു മനുഷ്യനെയാണ് എറിഹോ എന്ന പട്ടണത്തിൽ, പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ ഈ ഭൂമിശാസ്ത്രപരമായ വേദപുസ്തക ചരിത്രമായും ബന്ധപ്പെട്ട് ധാരാളം പ്രാധാന്യങ്ങളുണ്ട്. നമുക്കേറെ പരിചിതനായ സക്കായിയുടെ അനുഗ്രഹിക്കപ്പെട്ട കൂടിക്കാഴ്ച നടന്ന സംഭവം ഈ എറിഹോവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പരിശോധനമല എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതിനോട് ചേർന്നുള്ള ഒരു ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ ലഭിക്കപ്പെടുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിലും ധാരാളം കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് വായിച്ചെടുക്കാം. ഈ സ്ഥലത്ത് ആകെയുള്ള 5 ഇന്ദ്രിയങ്ങളിൽ ഒരെണ്ണം പൂർണ്ണമായി ശക്തി നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന് കേൾവിയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പരിചയപ്പെടുത്തിയ വാക്കുകളിലൂടെ മാത്രമാണ് യേശു എന്ന നസറായനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചെറിയ അറിവ്. നമുക്ക് ഈ കേൾവിക്കാരായ നമുക്കെല്ലാം 5 ഇന്ദ്രിയങ്ങൾക്കും യാതൊരു തടസ്സവുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഇപ്പൊ കേൾവിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കാഴ്ച പണ്ടത്തെ പോലെ ഇല്ല എന്നൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തിയാലും ഈ 5 ഇന്ദ്രിയങ്ങളും സമൃദ്ധമായും പ്രവർത്തിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ഒരു ഇന്ദ്രിയം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കപ്പെട്ട അറിവൻ പ്രകാരം ഹൃദയത്തിൽ കൃത്യമായൊരു സ്ഥാനം ഈ നസറായനായ യേശുവിന് വേണ്ടി കൊടുത്തു. ഇതേ ഉദാഹരണം തന്നെയാണ് സക്കായിക്ക്. കച്ചവടക്കാരനായ സക്കായി അദ്ദേഹത്തെ കൂട്ട് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പിടിച്ചുപറിക്കാരൻ ടാക്സ് കളക്ടർ എന്നൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമെങ്കിലും ലഭിക്കപ്പെടുന്ന ദ്രവ്യത്തിന്റെ ഒരു അംശം ഗവൺമെന്റിന് കൊടുക്കണം, ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിന് സ്വന്തമാക്കി വെക്കാനുള്ള അവസരം ലഭിച്ചപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കേട്ട വെളിച്ചത്തിലാണ് കാട്ടത്തിയുടെ മുകളിലേക്ക് ഓടിക്കയറിയത്. ഈ മനുഷ്യനും ഓടി അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. പല പ്രാവശ്യം ക്രിസ്തുവിനെ വിളിക്കുകയാണ്, ആ നിലവിളിച്ചുകൊണ്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് എല്ലാരും മിണ്ടാതിരിക്കുവാൻ ശാസിച്ചിട്ടും അടങ്ങാത്ത ദാഹവുമായി ഒരു ഉൾക്കാഴ്ചയുമായി ഇരുന്ന സ്ഥലത്ത് നിന്ന് ക്രിസ്തു എന്നൊരു വാക്ക് കേട്ടപ്പോൾ ആ ഗന്ധത്തെ തിരിച്ചറിയുവാൻ കാഴ്ചയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനമാണ് ക്രിസ്തുവിനെ കാണാനുള്ള ബദ്ധപ്പാടിൽ സക്കായി ഓടി കാട്ടത്തിയിൽ കയറിയ ഈ ബത്തിൽബായി എന്ന് പറയുന്ന ഭിക്ഷക്കാരൻ, ആ വഴിയരികെ ഇരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രിസ്തുവിന്റെ സാന്നിധ്യമല്ല നമുക്ക് ചാടി എഴുന്നേക്കാൻ പറ്റുന്നത്. ബാഹ്യമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സെലിബ്രേഷൻ, ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് ഇന്നത്തെ ലോകം. മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ ലോകത്തെ വിശേഷിപ്പിക്കുന്നത്. എവിടെ എവിടെ സെലിബ്രേഷൻ ഉണ്ടോ, ആഘോഷങ്ങളുണ്ടോ, അവിടെ നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ദേവാലയ പശ്ചാത്തലത്തിൽ പോലും ഒരു സെലിബ്രേഷൻ മൂഡ് വന്നാൽ ആളുകൾക്കും എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്, എല്ലാവർക്കും ഒരു വലിയ ഉന്മാദ അവസ്ഥയിലേക്ക് പെട്ടെന്ന് പോകും. പക്ഷേ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്കൊരു ഉന്മാദം നൽകുന്നുണ്ടോ, സന്തോഷം നൽകുന്നുണ്ടോ? ഈ സന്തോഷം കൃത്യമായി ജീവിതത്തിലൂടെ കാണിച്ചു തന്നൊരു മനുഷ്യനാണ് ഈ ബർത്തുൽമായി എന്ന വാർത്തയിലൂടെ മൂന്ന് നല്ല ചിന്തകൾ വളരെ ഓർത്തിരിക്കാൻ പറ്റുന്ന ട്രാൻസ്ഫോം ദ പ്രോബ്ലംസ് ഇൻ ടു പ്രോഗ്രാംസ്, ട്രാൻസ്ഫോം ദ കൺസേൺസ് ഇൻ ടു പ്രേയേഴ്സ്, ആൻഡ് ട്രാൻസ്ഫോം ആൻഡ് ഫൈൻഡിങ് അവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറി സിറ്റുവേഷൻ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു, ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നമ്മൾ എത്രയോ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പള്ളിയിലൊന്ന് എത്തിച്ചേരുന്നത്, എത്രയോ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ കഷ്ടിച്ച് രാവിലെ വൈകിട്ട് വന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നത്, എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവര് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാ സെലിബ്രേഷനിലും കയറുമ്പോൾ പള്ളിയിൽ നമുക്ക് അടുത്ത ആഴ്ച പോയാലും മതിയല്ലോ എന്നൊരു ലാഘവത്വത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ വഴിയരികയിരുന്ന ഒരു മനുഷ്യന് നിഷേധിക്കപ്പെട്ട ഇന്ദ്രിയത്തിന്റെ പൂർണമായ വളർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ വലിയവനായ ദൈവത്തിന്റെ വളരെ ഭംഗിയായി കൊടുക്കുന്നു. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ് കർത്താവ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ ഒരു നൂറ് കണക്കിന് കാര്യം കണ്ടേ, പക്ഷേ ഒറ്റ കാര്യം മാത്രം മതി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോശയും ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ മുഖാമുഖം ഒന്ന് കാണണം. അങ്ങനെ ആഗ്രഹമുള്ളവന് പ്രാർത്ഥനയുടെ സമയം ഒഴിവാക്കാൻ സാധ്യമല്ല. ആരാധനാലയത്തിലെ ആരാധനാ സമയം അതിനെ കുറച്ച് കാണിക്കുവാനോ തുച്ഛീകരിക്കുവാനോ സാധ്യമല്ല. തലമുറകളെ വളർത്തുമ്പോൾ അവരിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുന്ന ഊർജം ആ ക്രിസ്തുവിനോട് ചേർന്നായിരിക്കണം കുഞ്ഞേന്ദിന്റെ ജീവിതം എന്ന് പറയാനുള്ളൊരു വ്യാമോഹത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേരും. വലിയ ഒരാശയം അല്പസമയം കൊണ്ട് വളരെ ഹൃദ്യമായി ഞങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഞങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ ബിജുവച്ചനോട് ഉള്ള സന്തോഷം പ്രത്യേകമായിട്ട് എല്ലാവരുടെ പേരിലും വളരെ നിസ്സീമമായി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.
അഭിയന്ന തിരുമേനി കോർപ്പിസ്കോപ്പ് അച്ഛൻ, വചനം സംസാരിച്ച മാത്യു സച്ചൻ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നല്ലൊരു വചനം ഇന്ന് നമുക്ക് എല്ലാവർക്കും ലഭ്യമായി. നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതം അതിന് മാതൃകയായി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അറിയുന്ന പേരുകളെല്ലാം നമുക്ക് പേരുകൾ നൽകിയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗത്തിലും വേർപാടിലും ആയിരിക്കുന്നവരെയും മയക്കുമരുന്നൊക്കെയും അടിമകളായിരിക്കുന്നവരെയും എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന അനേക മക്കളുണ്ട്, അവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്ന അനേകരുണ്ട്, പ്രത്യേകിച്ച് എക്സാമിനേഷന്റെ ഒക്കെയും കാലഘട്ടമാണ്. അന്നൊക്കെ ഒരുങ്ങുന്ന കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ നിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളായിരുന്നു ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ വചനത്തിൽ ഒരുമിപ്പിക്കുവാനും, പല സ്ഥലങ്ങളായിരുന്ന ഞങ്ങളെ ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് സ്തുതി കരയേറ്റുവാനും തന്ന അവസരത്തിനായി ഞങ്ങൾ നിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ലോകത്തെ സ്നേഹിച്ചതുപോലെ അങ്ങ് ലോകത്തിന് വേണ്ടി ജീവൻ ത്യാഗമായി തീരുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾ നല്ല സൗരഭ്യമായി തീരുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെയും പൊറുക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും അതിൽ സന്തുഷ്ടരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയമായി വളരുവാനും ആത്മാർത്ഥതയോടെ ക്രൈസ്തവ മൂല്യങ്ങളൊക്കെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. രോഗികളായി പ്രയാസപ്പെടുന്ന അനേകർ, പ്രത്യേകിച്ച് പേരുകൾ നൽകിയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അനേകർ നിന്ന് തൊടുകയും അനേകർ നീ തൊട്ട് സൗഖ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവെ, ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളിലും ആയിരിക്കുന്ന രോഗികളെ അവിടെ നീ സൗഖ്യം നൽകണമേ. വേദനകളൊക്കെയും സഹിക്കുവാനുള്ള ശക്തി അവിടെ നീ പകർന്നു കൊടുക്കണമേ. ദൈവമായ കർത്താവെ, ഈ വേദനകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ അങ്ങയുടെ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം പ്രകാശം നിറഞ്ഞ ഭവനങ്ങളായി, ചെന്നുചേരുന്ന സ്ഥലങ്ങളിലൊക്കെയും മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന പൈതങ്ങളായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെയൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളരുവാൻ സഹായിക്കണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്ക് നീ പകർന്നു കൊടുക്കണമേ. നല്ല കൂട്ടുകാരെ അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ സഭയെയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി നിഗ്രഹിക്കണം. ഞങ്ങളുടെ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന തിരുമേനിയെയും എല്ലാ ദേവാലയങ്ങളെയും പുരോഹിതന്മാരെയും എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി നിഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെയും നീ അറിയുന്നു. ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ അവിടുത്തെ ഹിതപ്രകാരമാകുന്നുവെങ്കിൽ പൂർത്തീകരിക്കണമേ. വചനം സംസാരിച്ച അഭിഷക്തനെയും കുടുംബത്തെയും അവർക്ക് കയ്യിൽ പരമേൽപ്പിക്കുന്നു. വിശ്വസ്തയോടും സന്തോഷത്തോടും ആത്മാർത്ഥതയോടും അങ്ങേ ശുശ്രൂഷിക്കുവാൻ ശക്തീകരിക്കണമേ. അനേകർക്ക് അങ്ങയുടെ വചനങ്ങൾ പകർന്നു കൊടുക്കുവാനും ക്രൈസ്തവ ജീവിതം സാക്ഷികളായി കാഴ്ചവെക്കുവാനും സഹായിക്കണമേ. എല്ലാവിധ കൃപകൾ അവിടെ നിന്ന് ചൊരിഞ്ഞു നൽകണമേ. ഇനി നടക്കാനിരിക്കുന്ന എല്ലാ ഫാമിലി കോൺഫറൻസും എല്ലാം അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ, മയക്കുമരുന്നൊക്കെയും അടിമകളായിരിക്കുന്നവരെ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ എല്ലാവരെയും ഓർക്കുന്നു. അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർക്കുന്നു. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പെരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാണമേ.
നമുക്കിന്ന് ദിവ്യമായ ദൂത് നൽകിയ ബഹുമാനപ്പെട്ട അഭിജി അച്ഛനോട്, നേർന്ന് നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട്, പങ്കാളികളാകുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളോടും, പ്രാർത്ഥനയിൽ ഓർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിലും പലവിധമായ ഭാരങ്ങൾ കടന്നുപോകുന്ന എല്ലാവരെയും ദൈവത്തിൽ ഓർക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ധാരാളമായി ഉണ്ടാകുമെന്നൊക്കെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരുടെ കൂടെയും ഞങ്ങൾ പ്രാർത്ഥന ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടിയും, ഇതിനുവേണ്ടി അല്പമായ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടിയും, ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയ മക്കളോടുകൂടിയും, ഞങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും, ഞങ്ങളുടെ സഭയോടും സമൂഹത്തോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. പ്രത്യേകിച്ച് നമ്മുടെ അഭിമന്യ തിരുവേണി എല്ലാ പ്രാവശ്യവും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മാത്യു സച്ചൻ, നമുക്ക് ദൂത് നൽകിയ അച്ഛനും കൊച്ചമ്മയും, പ്രത്യേകിച്ച് പ്രോഫസർ ഗ്രൂപ്പ് അച്ഛന്മാർ, ഐസക് അച്ഛൻ, താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധ ഗീവർഗീസ് സാധായുടെ പെരുന്നാളൊക്കെയാണ്. ആ പിതാവിന്റെ മധ്യസ്ഥത എപ്പോഴും നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കോർഡിനേറ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന രാജശേഷനും മനോജ് മാത്യുവും ആൻഡ് ബൈബിൾ വായിച്ച മോഹനങ്കൾ, താങ്ക് യു മരിയമാൻറ്റി, താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.